ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിലെ 84.69 പശ്ചിമബംഗാളിൽ 91.78 പോളിംഗ് ശതമാനം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും. ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനം രാവിലെ 11 ആരംഭിക്കും. ഫ്രാൻസിലെ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പൌരന്മാർക്ക് വിസ രഹിത യാത്രാ സൌകര്യമെന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രാച്ചി ഗേക്വാഡിന് സ്വർണം. IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിൽ 84.69 പശ്ചിമബംഗാളിൽ 91.78 പോളിംഗ് ശതമാനം. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലുമായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ ഈ മാസം 29 രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ ഉംറേദ് നിയമസഭാ മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ ബാരാമതി, രാഹുരി മണ്ഡലങ്ങളിലും ഇതോടൊപ്പം ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി കൃഷ്ണനഗറിലും മധുരാപൂരിലും NDA പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഇന്നലെ കൊൽക്കത്തയിൽ പ്രചാരണം നടത്തി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ ജാദവ്പൂരിലാണ് പ്രചാരണം നടത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിനുശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ST കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂ. പോളിംഗ് സമയത്ത് പകർത്തിയ എല്ലാ ദൃശ്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഫ്രാൻസിലെ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പൌരന്മാർക്ക് വിസ രഹിത യാത്രാ സൌകര്യമെന്ന പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അടുത്ത ബന്ധമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
We welcome the announcement on the operationalization of visa-free transit for Indian nationals transiting through French airports. The removal of the requirement of transit visas for Indian passport holders was agreed between Prime Minister and President Macron. The government of France has now operationalized this agreement and Indian nationals transiting through mainland France exclusively by air will no longer need a transit visa with effect from 10th April 2026.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി കർശന നിർദ്ദേശം നൽകി. വ്യോമ കരമാർഗം ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ്. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യയെ നിക്ഷേപ ആകർഷക രാഷ്ട്രമാക്കുന്നതിന് നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ പ്രതിരോധ നിക്ഷേപക ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ വ്യാവസായിക മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് അറിയിച്ചു.
I have come here today not only as a defense minister of India but also as a committed advocate of a stronger India-Germany defense industrial partnership with a clear message to the German industry come collaborate and grow with India. Germany occupies a very special place in the global industrial and technological landscape.
ബീഹാറിൽ ഇന്ന് ചേരുന്ന ഒരു ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്രാജ് ചൌധരി നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും. രാവിലെ 11 സമ്മേളനം ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി വിശ്വാസ വോട്ട് തേടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. എല്ലാ മന്ത്രിമാരും സാമാജികരും സഭയിൽ സന്നിഹിതരായിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 15 സമ്രാജ് ചൌധരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്ത്രാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര പഞ്ചായത്ത്രാജ് സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ പരിപാടിയിൽ പങ്കെടുക്കും. പഞ്ചായത്ത് വികസന സൂചികയെക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തിറക്കും. പഞ്ചായത്ത്രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും നിയമപരമായ അംഗീകാരവും നൽകിയ 73-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ പഞ്ചായത്ത്രാജ് ദിനം ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗേക്വാഡിന് സ്വർണം. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് ഈ മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ വിഭാഗത്തിൽ നരൻ പ്രണവ് വനിതാ സുരേഷിന് വെങ്കല മെഡൽ ലഭിച്ചു. ഷൂട്ടിംഗ് ലോകകപ്പിൽ 2 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവുമായി ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 103 റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുത്തിയത്. ചെന്നൈയ്ക്ക് വേണ്ടി 54 പന്തിൽ നിന്ന് 101 റൺസ് നേടിയ സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
അതികഠിനമായ ചൂട് തുടരുന്ന പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും ഉയർന്നേക്കാമെന്നതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അംഗനവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനവും ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവയുടെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അംഗനവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട പോഷക ആഹാരം വീടുകളിലെത്തിക്കും. ഉയർന്ന താപനില കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൊല്ലം ജില്ലയിൽ April 29 വരെ എല്ലാ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധികാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തി. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച അച്ചപ്പയുടെ ആൽബം എന്ന മലയാള ചിത്രം ഇന്ന് പ്രദർശനത്തിനെത്തും. ദീപ്തി പിള്ളാശിവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികൾ വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും അശ്വിനി വൈഷ്ണവും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായി ഉന്നതതല യോഗം ചേർന്നു. ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉയർന്ന തോതിലുള്ള ജാഗ്രത, തയ്യാറെടുപ്പ്, മികച്ച ഏകോപനം എന്നിവ ആവശ്യമാണെന്ന് ധനമന്ത്രി അറിയിച്ചു. വെല്ലുവിളികളോട് വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കുന്നതിന് ഏകോപിതമായ സംവിധാനം വികസിപ്പിക്കണമെന്നും ഇതിനായി സൈബർ സുരക്ഷാ പ്രൊഫഷണലുകളുടെയും ഏജൻസികളുടെയും സേവനം പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ശാശ്വതമായ സമാധാന കരാറിലെത്താനാണ് ശ്രമമെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ 1-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിൽ 84.69ഉം പശ്ചിമബംഗാളിൽ 91.78ഉം പോളിംഗ് ശതമാനം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ മുഖ്യമന്ത്രി സമ്രാജ് ചൌധരി നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും. ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനം രാവിലെ 11 ആരംഭിക്കും. ഫ്രാൻസിലെ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പൌരന്മാർക്ക് വിസരഹിത യാത്രാ സൌകര്യമെന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗേക്വാഡിന് സ്വർണം. IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.